വളരെ അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമാണ് ഗുരുദേവന് ജന്മം നൽകിയ ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞ ഈ പുണ്യനഗരി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെയധികം സ്തുതിക്കുന്നു ഈ തിരുവനന്തപുരം നഗരത്തെ.
സഹ്യാദ്രിപാദമാലായാം സ്ഥിതാ സർവർത്തു സേവിതാ സേയം പർവ്വതപുത്രീവ സ്വാനഭാവൈ പ്രകാശതേ.
കേരളത്തിന്റെ ഏറ്റവും കിഴക്കേ അതിർത്തിയാണ് സഹ്യപർവ്വതം. ആ സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള സമുദ്രതീരവും കുന്നിൻ നിരകളും നിലകൊള്ളുന്നതും സ്ഥിതി ചെയ്യുന്നതുമായ സർവർത്തു സേവിത, ഹേമന്തം, ശിശിരം, വർഷം, വസന്തം, ഗ്രീഷ്മം തുടങ്ങി ശരത്ത് എന്ന് തുടങ്ങിയ 6 ഋതുഭേദങ്ങളെ കൊണ്ടുള്ള സൗന്ദര്യം ആവിർഭവിച്ചിരിക്കുന്നതും ആയി തിരുവനന്തപുരം സ്വകീയമായ മഹത്വങ്ങളെ കൊണ്ട് പാർവതീദേവിയെപ്പോലെ, എങ്ങനെയാണോ ശിവന് പാർവതീദേവി ഹിമാലയ പർവ്വതത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത് പോലെ, പാർവതിയും ശിവനും എപ്രകാരമാണോ ഹിമാലയത്തിൽ പരിശോഭിതരായിരിക്കുന്നത് പോലെ ഇവിടെ ഇത് ശോഭിച്ചിരിക്കുന്നു.
ആരംഭാംബുധീരനിശം കല്ലോല പ്രഹത പ്രഹധാന മുഖേന ച തമശങ്കം താമുവാസേ മുദാനിത.
ആരംഭാവുതി അറേബ്യൻ സമുദ്രം, സന്തോഷത്തോടുകൂടിയവനായിട്ട് എല്ലായപ്പോഴും തിരുമാലകളെ കൊണ്ട് പെരുമ്പറകളെ ഇങ്ങനെ മുഴുക്കിക്കൊണ്ടിരിക്കുക. ഭഗവാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇടയ്ക്കയുടെ നാദവും പെരുമ്പറയുടെ നാദവും, അതുപോലെ സമുദ്രം ഇങ്ങനെ മുഴുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുഖം കൊണ്ട് ശംഖം മുഴക്കുന്നവനായിട്ട് ഈ തിരുവനന്തപുരം നഗരം തെ ഉപാസിച്ചു പോകുന്നു.
വനമാലിഭിതാഭദ്ര തടിനി പരിപാവനി താം കൽപ്പയ്ത് കല്യാണി അയോധ്യാം സരയൂരിവ.
ഗംഗാനദിയെപ്പോലെ, ആരൊക്കെ ഗംഗാനദിയിൽ ഇറങ്ങി കുളിക്കുന്നു അവരെല്ലാം പവിത്രീകരിക്കുന്ന ഗംഗാനദിയെപ്പോലെ പുണ്യനദിയായിട്ടുള്ളതും പരിപാവനി പാപശാന്തിയും പുണ്യത്തെ നൽകുന്നതും വനമാലാഭിത വനമാല എന്ന പേരുള്ളതുമായ നദി ഈ അനന്തപുരിയെ, ഈ തിരുവനന്തപുരം നഗരത്തെ സരയു നദി എങ്ങനെയാണോ അയോധ്യ നഗരിയെ എന്ന പോലെ, ശ്രീരാമ ജന്മഭൂമിയിലെ സരയു നദി അയോധ്യ നഗരിയെ എന്ന പോലെ മംഗളങ്ങളോടുകൂടിയതായി തീർക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷേമത്തോടുകൂടിയും ശ്രേയസോടുകൂടിയതുമായി തീർക്കുന്നു എന്നർത്ഥം.
അനന്ത പത്മനാഭസ്ഥാം അധ്യാസ്തി വിഭുധാശ്രിയം വിഹായ ലോകം വൈകുണ്ഠം സർവാനന്ദ വിദിസയാം.
അനന്ത പത്മനാഭൻ എന്ന പേരിൽ അനന്തന്റെ മേലിൽ ശയിക്കുന്ന വിഖ്യാതനായ സർവോത്കൃഷ്ടനായ ശ്രീമദ് ഭാഗവതത്തിലെ ഉപാസനാദേവനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ എല്ലാ ലോകങ്ങളിലും വസിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയവനായി തന്റെ ആവാസസ്ഥാനമായ പുരാണപ്രസിദ്ധമായ വൈകുണ്ഠ ലോകത്തെ വിട്ടിട്ട് ദേവന്മാരാലും വിശിഷ്ടന്മാരാലും പണ്ഡിതന്മാരാലും വസിക്കപ്പെടുന്നതായ ഈ തിരുവനന്തപുരം നഗരിയിൽ അധിവസിക്കുന്നു. ആരാണ്? സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ഇപ്പൊ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠ ലോകത്തെ വിട്ട് വസിക്കുന്ന ഒരിടം ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പണ്ടൊക്കെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വന്ന് ആറ്റുകാലിൽ പോയാലും അങ്ങോട്ട് പോകില്ലായിരുന്നു അധികം. ഇപ്പം ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായി മാറി, 3-4 പെട്ടികൾ തുറന്നപ്പോഴത്തേക്ക്. ഇപ്പൊ എവിടെയാണോ സർവ ഐശ്വര്യം ഉണ്ടെന്ന് നമ്മൾ കേട്ടാൽ ആരും കയറാത്തടമാണെങ്കിൽ കൂടിയും നമ്മളവിടെ എത്തിച്ചേരുന്നു.
നാരീകേളാമര വനസകദളീവനസങ്കുല നാനാപുഷ്പലതാപൂർണൈരുദ്യാനെ സമലങ്കൃത.
ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ്? തെങ്ങ്, മാവ്, പ്ലാവ്, വാഴ ഇവകൾ കൊണ്ട്, ഇവയുടെ കൂട്ടങ്ങൾ കൊണ്ട് കിടതൂർന്നതും പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞതും അങ്ങനെയുള്ള പൂന്തോട്ടങ്ങളും മനോഹരമാക്കപ്പെട്ടതുമായ ഈ തിരുവനന്തപുരം നഗരം ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്.
വിധിവസംസ്കൃതൈ സ്നിഗ്ധ ഛായാതരുവരാശ്രിതൈ ഹർമ്യമാലാഭിരാമാംഗൈ രാജമാർഗൈ മനോഹര.
ശില്പശാസ്ത്രം, നമ്മുടെ ശിലകളുണ്ടാക്കുന്ന ശില്പശാസ്ത്രവും അർത്ഥശാസ്ത്രവും മുതലായവയിലെ നിർദ്ദേശങ്ങളനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ദോഷങ്ങൾ ഏതുമില്ലാത്ത മേന്മകളോടുകൂടി രക്ഷിക്കപ്പെട്ടു പോകുന്നതും അത്യന്തം ആകർഷണീയവും ശീതളവുമായിരിക്കുന്ന ഉത്തമ വൃക്ഷങ്ങളോടുകൂടിയതും ധനികന്മാരുടെ വലിയ വലിയ രാജമാളികകൾ പോലത്തെ വലിയ നിരകൾ കൊണ്ട് അലങ്കൃതമായ തീർന്നതുമായ രാജവീഥികൾ മനോഹരമാക്കിയിരിക്കുന്നു ഈ തിരുവനന്തപുരം നഗരത്തെ.
ജലയന്ത്രശതൈ ശുദ്ധ പയോ വർഷിവിരഞ്ജിതൈ വിദ്യുദ്ദീപ്തി ദീപജാലൈർ നിസാരിതധമോപര.
ശുദ്ധമായ ജലം നിരന്തരം പ്രവഹിക്കുന്നിടമാണ് തിരുവനന്തപുരം നഗരം. ശുദ്ധജലം ഇപ്പൊ കുടിക്കാൻ വളരെ അപൂർവമായി ലഭിക്കുന്ന ഒന്നാണ്. പഴയ കാലത്ത് പിന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കകത്ത് ഒരു കുടുംബവും കിണറും കുളവും എല്ലാം നിലനിന്നിരുന്നു. ഇപ്പൊ കുളങ്ങളെല്ലാം നികത്തി, കിണറുകളുടെ എണ്ണം കൂടി, വെള്ളത്തിന്റെ ഉപയോഗം ധാരാളമായപ്പോൾ വെള്ളത്തിന്റെ ദൌർലഭ്യം ഏർപ്പെട്ടു. ഈ ദൗർലഭ്യത വെള്ളത്തെ മാലിന്യ കലുഷമാക്കുകയും ചെയ്തു. അത് അങ്ങനെയുള്ള ഒരു മാലിന്യവുമില്ലാത്ത ഒരു നാടായിരുന്നു ഏത്? തിരുവനന്തപുരം. ശുദ്ധമായ ജലം നിരന്തരം പ്രവഹിക്കുന്ന അസംഖ്യം ജലയന്ത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ വൈദ്യുതി ശക്തി കൊണ്ട് പ്രകാശിക്കുന്ന വിളക്കുകളുടെ കൂട്ടങ്ങൾ കൊണ്ടും ഇരുട്ടിനെ നിശേഷമകറ്റിക്കളയുന്ന ഒന്നായിരുന്നു തിരുവനന്തപുരം.
ആകാശജല ഭൂയാന ഗമനാഗമനോദ്ധൃതൈ സർവതാലസിതൈ ശബ്ദൈർ അർത്ഥൈച്ചാനന്ദവർദ്ധനി.
വിമാനങ്ങൾ, ബോട്ടുകൾ, തീവണ്ടികൾ, കപ്പലുകൾ, മോട്ടോർ വണ്ടികൾ എന്ന് വാഹനങ്ങളുടെ പോക്കുവരവിൽ നിന്നുണ്ടാകുന്നതും ഇടവിടാതെ ഉള്ള സദാ നിലനിൽക്കുന്നതുമായ ശബ്ദങ്ങൾ കൊണ്ട് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ കൊണ്ടും ജനങ്ങളുടെ സന്തുഷ്ടിയെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കുന്നതായി വിശേഷമായിട്ട് ശോഭിക്കുന്നതായിരുന്നു ഈ തിരുവനന്തപുരം നഗരം.
ജ്ഞാനവിജ്ഞാന കേദാര വിദ്യാലയ സദോത്തര ആധികാരിക സൗദാനാം തുങ്കേ ശൃംഗേ നിരന്തരം.
എല്ലാ ശാസ്ത്രങ്ങളിലുള്ള അറിവുകൾക്ക് വിളതലമായി വിളങ്ങുന്ന അനേകം വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു പ്രശസ്തമായിട്ട് ഈ തിരുവനന്തപുരത്ത്. അതുകൊണ്ട് ശോഭിക്കുന്നതാണ് ഈ തിരുവനന്തപുരം. ഭരണാധിപന്മാര് അവരാൽ നിർവഹിക്കപ്പെടുന്ന ഗവർണര്, മന്ത്രിമാര് മുതലായവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ട്, വാസസ്ഥാനം കൊണ്ട് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരിയായി ഔന്നത്യമേറിയ ശിഖരങ്ങൾ കൊണ്ട് തിരുവനന്തപുരം വിശേഷമായിട്ട് ശോഭിച്ചു.
ദേവാലയാനം മകതം ഗോപുരൈർ ഹേമഭൂഷിതൈ മേഘമാലാകൃതാലാപൈർ ഭാസമാന വികായസി.
അത്യന്തം വലിപ്പം കൊണ്ടും പാവനത കൊണ്ടും ശ്രേഷ്ഠങ്ങളായ ദേവാലയങ്ങളുടെ സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും മേഘസമൂഹങ്ങളുടെ സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുള്ളതുമായെന്ന് പറഞ്ഞ ഔന്നത്യം കൊണ്ട്, ഉയർച്ച കൊണ്ട് മേഘമണ്ഡലത്തെ കൂടെ അതിക്രമിച്ചു നിൽക്കുന്നതുമായ ഗോപുരങ്ങൾ ആകാശത്തിൽ ആർക്കും ദൃശ്യമാകുമാറു പ്രശോഭിച്ചിരുന്നു. അങ്ങനെയുള്ള വിശിഷ്ടമായ ഒരു നഗരിയായിരുന്നു ഈ തിരുവനന്തപുരം.
ഭൂരിസ പൂർവഭൂഭാഗ പൂരി രാജ്ഞവിഭാസതേ സ്വാൻപരാൻ സർവലോകേഠ്യാൻ ഗുരുവദീ ഗുണകോടിവീം കോടിവീ.
തന്നിൽ നിവസിക്കുന്ന ജനങ്ങളെ ജ്ഞാനം, ഔദാര്യം, വീര്യം, ദയ തുടങ്ങിയിരിക്കുന്ന അനേകങ്ങളായ ഗുണങ്ങൾ കൊണ്ട് എല്ലാ ലോകരുടെയും പ്രശംസയ്ക്ക് എന്താണ് അർഹരാക്കി തീർത്തുകൊണ്ട് പൗരസ്ത്യദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നഗരികളുടെ അതീശ്വരി ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിൽ വിചാരിക്കുന്നവരായ അനേകം പേരാൽ ഈ തിരുവനന്തപുരം നഗരം വിശേഷേണ ശോഭിച്ചു.
ചിരേണ വഞ്ചികണ്ഠസ്യ രാജധാനി ഉപോ പദേ സ്ഥിതോ സഞ്ജിതൈരൈശ്വര്യ സമ്പന്ന വഞ്ചി പാലേന്ദ്രവർദ്ധിത ദേവാത്പുനഃ കേരളാനാം ഉൽപത്തനദാംഗത
ജനായത്തധികാരസ്യ രാജത്യേഷ പതാകയാം. കേരളത്തിന്റെ ഒരു ഭാഗമായ തിരുവിതാംകൂർ രാജ്യത്തിന്റെ രാജധാനി എന്ന നിലയിൽ വളരെ കാലം നിലനിന്നതും തിരുവിതാംകൂർ മഹാരാജാക്കന്മാരിൽ അവരാൽ വളർത്തിക്കൊണ്ടുവന്നതും വ്യവസായം തുടങ്ങി ബഹുമുഖങ്ങളുടെ മാർഗങ്ങളാൽ സംഭരിക്കപ്പെട്ട സമ്പത്തോടുകൂടിയതും ഈ തിരുവനന്തപുരം വീണ്ടും മറ്റൊരു പ്രകാരത്തിൽ സുഹൃതവിശേഷം കൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി തീർന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുക എന്ന വ്യവസ്ഥയോടുകൂടിയ സംഘടനയുടെ അധികാരത്തിന്റെ ചിഹ്നമായ കൊടി വഹിക്കുന്നത് ഈ തിരുവനന്തപുരം നഗരിയാണ്. അസ്യ മനോഹരാം കിഞ്ചിത് ഉപകണ്ഠേ സമൃദ്ധിമത് വിഭ്രാജതേ ഗ്രാമരത്നം ചെമ്പലന്തീതി വിസ്തൃതം. ഇങ്ങനെയൊക്കെ പ്രശോഭിക്കുന്ന മനോഹരമായ തിരുവനന്തപുരം നഗരിയിലാണ് നമ്മുടെ കഥ നടക്കാൻ പോകുന്നത്. ഭാഗവതം ഗുരുഭാഗവത സപ്താഹത്തിന്റെ അവതാര പുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ മഹച്ചരിതം ഇവിടെയാണ് നടക്കുന്നത്. അനന്തശയന നഗരിയുടെ സമീപത്തിൽ, അതായത് ഖണ്ഡദേശത്തിൽ, സുന്ദരവും ആരെയും ആകർഷിക്കാൻ പോകുന്നതും ധനധാനാദികൾ കൊണ്ട് സമൃദ്ധിയോടുകൂടിയതും എല്ലാവിധ സൌഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ ചെമ്പഴന്തി എന്ന പ്രസിദ്ധമായ എങ്ങും കേൾവികെട്ട ഗ്രാമം വിശേഷമായിട്ട് ശോഭിക്കുന്നു. അത്ര മനോഹരമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന എല്ലാവിധത്ത സമൃദ്ധിയും മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകയില്ല. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൂഷ്യമായിരുന്നു കേരളത്തിന്റെ ജാതിഭ്രാന്തതയൊക്കെ തന്നെ. ഇതെല്ലാം അകന്ന ഒരു ശാന്തമായ പ്രദേശമായിരുന്നു ചെമ്പഴന്തി ഗ്രാമം എന്നുള്ളത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. അസ്യാമനോഹരാം കിഞ്ചിത് ഉപകണ്ഠേ സമൃദ്ധിമത് വിഭ്രാജതേ ഗ്രാമരന്തം ചെമ്പഴന്തീതി വിസ്തൃതം. ഗ്രാമവത്താന സൗഭാഗ്യ സൗഭാഗ്യ യോഗദർശനകാംക്ഷിണ വിദിനാസൃഷ്ടമിവ തത് സർവാകർഷി വിവാസധേ. ചെമ്പഴന്തി ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമസൗന്ദര്യവും നഗരസൗന്ദര്യവും ഒരുമിച്ച് കാണുവാൻ അഭിലഷിച്ച വിധിന ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് തോന്നുമാറ് സൗന്ദര്യ വിഭവങ്ങൾ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു ഈ ചെമ്പഴന്തി ഗ്രാമം. അപ്പൊ ചെമ്പഴന്തി ഗ്രാമം ആരാൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് തോന്നിക്കാം? സാക്ഷാൽ ബ്രഹ്മദേവനാൽ. സാക്ഷാൽ ബ്രഹ്മദേവനാണോ ഈ ചെമ്പഴന്തി ഗ്രാമത്തെ സൃഷ്ടിച്ചത്? അത്രയ്ക്ക് നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും ഒരേപോലെ സൗന്ദര്യം നിലനിർത്തുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ചെമ്പഴന്തി ഗ്രാമം. തത്ര വിക്ഷാഫലൈർവല്യ പുഷ്പൈ ശഷ്പൈശ്ച ഭൂമയ തോയധാരാജലൈ പൂർണ ശോഭന്ദേഹന്തസന്തതാം. ഈ ചെമ്പഴന്തി ഗ്രാമത്തെ സന്തതം എല്ലായപ്പോഴും വൃക്ഷങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും വള്ളികൾ പുഷ്പങ്ങൾ കൊണ്ടും ഭൂമികൾ സ്ഥലങ്ങൾ ഇലകൾ പുല്ലുകൾ കൊണ്ടും നിറഞ്ഞവയായി ശോഭിക്കുന്നതായിരുന്നു. അത്യാശ്ചര്യകരമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തന്നെ കാണുമ്പോൾ അനേകം കെട്ടിടങ്ങൾ വന്നെങ്കിൽ കൂടിയും ചെമ്പഴന്തിയുടെ ഗ്രാമീണ മേഖലയ്ക്ക് യാതൊരുവിധ ഭംഗിക്കേടുമില്ല. അപ്പോൾ അന്ന് എത്രത്തോളം മനോഹരമായിരുന്നിരിക്കണം ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമം. ഏതെങ്കിലും ഒരു അവതാരം ഉണ്ടാകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പ്രദേശത്തിന്റെ ആളുകളുടെ ശാന്തത, ആളുകളുടെ വിശ്വാസം, സംസ്കാരം, ഭക്തി എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവതാരം ഉണ്ടാകുന്നതെന്ന് ഭാഗവതം പ്രത്യേകമെടുത്തു പറയുമ്പോൾ, ഇവിടെയും നമ്മളോട് പ്രത്യേകമെടുത്തു പറയുകയാണ്, വളരെ നിറഞ്ഞു നിൽക്കുന്ന ശോഭമായിരിക്കുന്ന ഈ ചെമ്പഴന്തി ഗ്രാമം എത്ര വർണ്ണിച്ചാലും മതിവരാത്തൊന്നാണ്. കേരകൽപ ദ്രുനിബിടൈഹി രംഭാനർത്തനമോഹനൈഹി നിഷ്കുടൈ തത്ര ഭാസം ദൈവേശ്മാനി സകലാനവി. ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിലെ എല്ലാ വീടുകളും നാളികേര വൃക്ഷങ്ങളാകുന്ന കൽപ്പതരുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. കേരളത്തിന്റെ കൽപ്പത്തരുക്കളെ വൃക്ഷങ്ങളേതാണ്? നാളികേര വൃക്ഷമാണ്. ഇളം കാറ്റിലിളകുന്ന വാഴകളുടെ നർത്തനം, ചെറിയ കാറ്റ് വരുമ്പോൾ വാഴയല്ല എല്ലാവർക്കും സ്വസ്തി പോലെ കിടന്ന്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വാഴയിലകളുടെ ചലനം, എല്ലാവർക്കും സ്വാഗതം അറിയുകയും അല്ലെങ്കിൽ വന്നുപോയവർക്ക് എന്താണ് ടാറ്റ പറയുകയെന്ന് നമ്മൾ പറയുന്നത് പോലെ എല്ലാവർക്കും മംഗളത്തെ നൽകുമാറ് മനോഹരമായ നർത്തനം ചെയ്യുന്നു വാഴയിലകൾ. ഇങ്ങനെയുള്ള ഗൃഹത്തിന്റെ മനോഹരങ്ങൾ കൊണ്ട് ശോഭിക്കുന്നു ചെമ്പഴന്തി ഗ്രാമം. ഗായന്തി ഗോകുലാതത്ര വർണ്യന്തേ ദിനേ ദിനേ സോവാസസഹകാരാണാം ഫലിതാം പ്രതിതാംബുവീം. ആ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗുരുദേവന് ജന്മം നൽകിയ മനോഹരമായ ഗ്രാമത്തിൽ കുയിലുകൾ തങ്ങളുടെ വാസസ്ഥാനമായ ചുറ്റിനും നിബിഡമായി നിറഞ്ഞു നിൽക്കുന്ന തേന്മാവുകളുടെ ഭൂലോകത്തിലെങ്ങും കഴിവികെട്ട ഫലങ്ങളോടുകൂടിയവയായി എന്ന നിലയെ ദിവസം തോറും വർണ്ണിച്ചു പാടാറുണ്ട്. കുയിലുകളെല്ലാം പാടുന്നത് ഒരേ ഒരു പാട്ടാണ്. എന്താന്ന് ചോദിച്ചാൽ ചെമ്പഴന്തി ഗ്രാമത്തിലുള്ള തേന്മാവുകളോളവും സമൃദ്ധിയും ശുഭകരവും വലിപ്പവും എല്ലാം ഉള്ള തേന്മാവുകളോട് കിടപിടിക്കാവുന്ന ഒരു തേന്മാവൻ കൂട്ടം വേറെ കേരളത്തിലെങ്ങും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ തേന്മാവൻ കൂട്ടത്തിൽ കേരളത്തിലുള്ള കുയിലുകളെല്ലാം വന്ന് നാദം പൊഴിക്കുന്നത് കൊണ്ട് തന്നെ അത്യന്തം മനോഹരമാണ് ഈ ചെമ്പഴന്തി ഗ്രാമം എന്ന് പറയുകയാണ്. തത്രസ്തി മഹിതാ കച്ചി മണിക്കലതി വിസ്തൃത ദേവാലോ എത്ര ഭാവി ദുർഗാശക്തിമയീ ശിവാം. ആ ചെമ്പഴന്തി ഗ്രാമം നാടിന്റെ നാനാഭാഗത്തുള്ള കുയിലുകൾക്ക് പോലും മധുരമായ ഗാനം പാടാനുള്ള പ്രകൃതി സൗന്ദര്യവും തേന്മാവൻ തോട്ടം കൊണ്ടും ബ്രഹ്മദേവന്റെ സങ്കല്പത്തിന് പാത്രീഭൂതമായിരിക്കുന്ന ചെമ്പഴന്തി ഗ്രാമം, ആ ഗ്രാമത്തിൽ മണയ്ക്കൽ എന്ന് പ്രസിദ്ധമായതും ശ്രേഷ്ഠവുമായ ഒരു ദേവാലയമുണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ പ്രതിഷ്ഠ മണയ്ക്കൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദേവത ദുർഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ശക്തിസ്വരൂപിണിയായ സാക്ഷാൽ ദുർഗ സർവാനുഗ്രഹ തൽപരയായി ആ ചെമ്പഴന്തി ഗ്രാമത്തിൽ പ്രശോഭിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സർവാഭീഷ്ടങ്ങളെയും നൽകുന്ന ചെമ്പഴന്തി മണയ്ക്കല ദേവീ ക്ഷേത്രത്തിലെ പരദേവത, എല്ലാ മനുഷ്യരെയും ജാതി മതമന്യേ എല്ലാവരും വന്ന് ഭജിച്ചിരുന്നു. ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. തമുത്തരേണ ഭുവനം ഭാവനം വിദ്യശ്രിയ വിദദശ്രിയ ജിത കൈലാസ വൈകുണ്ഠം ഭവനം ശോഭദേതരം. ആ ദേവാലയത്തിന്റെ തൊട്ടു വടക്കേതായി, ഇതെല്ലാം പഴയകാലത്തിന്റെ ചെമ്പഴന്തി ഗ്രാമ വർണ്ണനയാണ്, ഐശ്വര്യം കൊണ്ടും ശോഭ കൊണ്ടും ബുദ്ധിസിദ്ധികളെ കൊണ്ടും പാപരഹിതമായി പുണ്യയുക്തവുമാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നതും ശിവലോകമായ കൈലാസത്തെയും വിഷ്ണുലോകമായ വൈകുണ്ഠത്തെയും ജയിച്ചതുമായ ശ്രീനാരായണ ഗുരു ജനിച്ച വയൽവാരത്ത് വീട് അത്യധികം ശോഭിച്ചു. എവിടെയാണ് ശോഭിച്ചത് പറയാം. ആ ദേവാലയത്തിന്റെ തൊട്ട് വടക്കേതായിട്ട്, ഈ മണയ്ക്കല ദേവീ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് വൈകുണ്ഠത്തെയും അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ സത്യലോകത്തെയും ശിവഭഗവാന്റെ കൈലാസദേവലോകത്തെയും എന്താണ് ജയിക്കുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച വയൽവാരത്തെ വീട് അത്യധികം ശോഭിച്ചു. ശ്രീമന്നാരായണോ ഗുരോ ശരണം ദേവതേ പദം ഇതി തീർത്ഥാടകാലഭീശുവേ തത്പൂരിതം സദാ. ആ വയൽവാരത്തെ വീട് അല്ലയോ ശ്രീനാരായണ ഗുരുദു, ഞങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം അഭീഷ്ടത്തെ നൽകി ശിവഗിരിയിലെ അന്ന് സമാധി പ്രാപിച്ച പരമപാവനനായിരിക്കുന്ന ശ്രീനാരായണ ഗുരു അല്ലയോ ഗുരുദേവ, അങ്ങയുടെ കാൽത്തറിൽ അങ്ങയുടെ ദിവ്യമായ പാദപത്മങ്ങളിൽ ഞങ്ങൾക്ക് രക്ഷയ്ക്കായി ഞങ്ങളുടെ രക്ഷയ്ക്കായി ഈ മഹത്തായ പാവന ചരിതം കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും ഒക്കെ രക്ഷാകരമായി തീരണമേ എന്നിപ്രകാരം നമ്മളും പാടുന്നു. ഇവിടെ വരുന്ന തീർത്ഥാടകരും പാവനങ്ങളും പ്രാർത്ഥനാരൂപത്തിൽ പാടിക്കൊണ്ടേ ഇരിക്കുന്നു. ജാതിരേഖ മനുഷ്യാണാം ഇതി മന്ത്രം മനോഹരം ഗായന്തോ വീരന്ത്യത്ര മാകരേന്ദുഷുവികം. ആ വയൽവാരത്ത് വീട്ടികൾ പക്ഷികൾ തേന്മാവിലിരുന്നുകൊണ്ട് ഇപ്പോൾ മന്ത്രിക്കുന്ന മന്ത്രമേതാ, മനുഷ്യരുടെ ജാതി ഒന്നാകുന്നു എന്നാണ്. മാത്സര്യവും പരസ്പര കലഹവും നശിപ്പിച്ച് സാഹോദര്യവും സമഭാവനയും വളർത്തുന്ന എന്ന നിലയിൽ എല്ലാവർക്കും വിവേകികളായ എല്ലാവർക്കും ഹൃദയാഹ്ലാദത്തെ ജനിപ്പിക്കുന്ന മന്ത്രത്തെപ്പോലെ സർവദാ അഭ്യുദയകാംക്ഷികളായ അഭ്യുദയകാംക്ഷികളാൽ ജപിക്കേണ്ടതായിരിക്കുന്ന മന്ത്രം അവിടുത്തെ കുയിലുകൾ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. ജാതിരേക മനുഷ്യാണ്, മനുഷ്യത്തിനും മനുഷ്യന് മനുഷ്യേകമായ ജാതിയാണ് എന്ന്.
നിഷ്പാവാദവിധാം ഋണാം ആശയാനാം പ്രവാഹം സ്ഥാനം സജ്ജിതകാശ്യാദി വിദ്യുത്പിപരീർത്തിയെ.
പാവശാന്തിയെ ഉണ്ടാക്കുന്ന വിചാരങ്ങളെയും അഭിപ്രായങ്ങളെയും അറിവുകളെയും അറിവുകളുടെയും പ്രചരണകൃത്യം നിർവഹിക്കുന്ന ആ വയൽവാരത്ത് വീട് വിദ്വജ്ജനങ്ങളാൽ കാശി പ്രയാഗം മുതലായ പുണ്യസ്ഥലങ്ങളെ ജയിച്ചു എന്ന് പുകഴ്പ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് ഈ ചെമ്പഴന്തി വയൽവാരം വീട് എന്ന് പറയുന്നത് മഹാപണ്ഡിതന്മാരായ വിദ്വാന്മാരാൽ അലങ്കൃതമായിരുന്നു എന്നർത്ഥം.
തസ്യദേവാലയസ്യാദി നാദത്തദ്ദേവദാർച്ച വിദ്വാംസോ ബിരജോ ഗ്രാമാചാര്യ തത്ര വസൻപുര.
പണ്ട് ആ ഭവനത്തിൽ മണക്കൽ ദേവാലയത്തിന്റെ ഉടമസ്ഥരും ആ ദേവാലയത്തിന്റെ പൂജകരും പണ്ഡിതരും വൈദ്യന്മാരുമായ ആ ചെമ്പഴന്തി ഗ്രാമത്തിലെ ആശാന്മാർ വസിച്ചിരുന്നു.
ദയാദാക്ഷിണ്യ സൗരഭ്യ ഭക്തി ശ്രദ്ധാഭിർഗുണൈ തേ സർവേ പ്രതിയാച്ഛാസം സാധിയാ ജനനായക.
അവരെല്ലാം ജനങ്ങളുടെ നേതാക്കന്മാരും വയൽവാരത്ത് വീട്ടിൽ ജനിച്ചു വളർന്നവരെല്ലാം എന്തായിരുന്നു? ജനങ്ങളുടെ നേതാക്കന്മാരും സത്വഗുണ പ്രധാനന്മാരും. ദയ, കരുണ, ദാക്ഷിണ്യം, ഔദാര്യം, പാണ്ഡിത്യം, ഈശ്വരഭക്തി, അതുപോലെ തന്നെ ഗുരുഭക്തി, ഗുരു ഉപദേശങ്ങളും ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം, സദ്ഗുണങ്ങൾ ഇവ കൊണ്ട് പ്രസിദ്ധരായിരുന്നു. അത്ര ചെറിയൊരു ഗ്രാമമാണെങ്കിലും അവളുള്ള ജനങ്ങളുടെ സമൃദ്ധി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാ, ദാക്ഷിണ്യം, ഔദാര്യം, പാണ്ഡിത്യം, ഈശ്വരഭക്തി, ഗുരുഭക്തി. അതുപോലെ ഗുരു ഉപദേശിക്കുന്ന ശാസ്ത്രങ്ങളിലും അതിലടങ്ങിയിരിക്കുന്ന അർത്ഥാന്തരത്തിലും വിശ്വാസമുള്ളവരായിരുന്നു പ്രസിദ്ധന്മാരായിരുന്ന വയൽവാരത്ത് വീട്ടുകാർ. ഈ അനുകമ്പ എന്ന് പറഞ്ഞാൽ അന്യരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന സ്വഭാവം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഗുരുദേവന്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കി നമുക്ക് പിന്നീട് കാണുകയും ചെയ്യാം.
തേഷാങ്കുലേ സമുദ്ഭൂതസ്തോ വിഗുണവദ്ധര വിശ്വങ്കര കൃഷ്ണനാമോ ദീനത്രാണവരായണ.
ആ വയൽവാരത്ത് വീട്ടിൽ, വയൽവാരത്ത് കുടുംബിൽ അതുവരെ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ ഏറെ ഗുണങ്ങളോടുകൂടിയ ദുഃഖിതരായിരിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ സർവദാ തൽപരനായ ഒരു വൈദ്യശ്രേഷ്ഠനുണ്ടായിരുന്നു. ആ വൈദ്യശ്രേഷ്ഠന്റെ പേരെന്താന്ന് ചോദിച്ചാൽ കൃഷ്ണൻ വൈദ്യൻ എന്നായിരുന്നു പേര്.
പൂർവീയ സ്ഥാനാനുഗത ശിഷ്യാനധ്യാപയൻ സുതി ആചാരിതം സ്വവംശാനാം സസമ്യക് പരിപാലയത.
ഇങ്ങനെ എല്ലാവർക്കും, എല്ലാ ദുഃഖിതരായിരിക്കുന്ന ജനങ്ങൾക്കും അവരെ രക്ഷിക്കുന്ന കാര്യത്തിൽ താൽപര്യമുള്ള ഏതൊരു ദയാദാക്ഷിണ്യമൂർത്തിയായ മനുഷ്യരുണ്ടോ അങ്ങനെയുള്ള വൈദ്യശ്രേഷ്ഠനായ കൃഷ്ണൻ വൈദ്യൻ മഹാവിദ്വാനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. തന്റെ പൂർവികരുടെ ജീവിത സമ്പ്രദായത്തെ പിന്തുടർന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നവനായിട്ട് തന്റെ വംശകർക്കുള്ള ആചാര്യസ്ഥാനത്തെ, എല്ലാ കാലത്തും നിലനിർത്തി വരുന്ന ആ പാരമ്പര്യത്തെ വേണ്ടവണ്ണം പരിരക്ഷിച്ചു പോന്നു.
ചികിത്സയാ പരിയസ്യാർത്ഥ്യം സ്വസ്യ ദേവ്യാം ച ഭക്തിദം പരഹൃത്യ പരാമോദം ഗുരുവം ചിരമസോവ്യമദ്വ്യഭാത്.
ഈ കൃഷ്ണ വൈദ്യൻ അന്യരുടെ രോഗാദി ദുഃഖങ്ങളെ ചികിത്സ കൊണ്ടും തന്റെ ദുഃഖങ്ങളെ കുടുംബവരദേവതായ ദേവിയിലുള്ള ഭക്തി കൊണ്ടും പരിഹരിച്ചിട്ട് അന്യർക്ക് സന്തോഷവും തനിക്ക് ആത്യന്തികമായ ആനന്ദവും വരുത്തിക്കൊണ്ട് വളരെ കാലം സർവജനസമ്മതനായിട്ട് വിരാജിച്ചു. മനസ്സിലായോ? അന്യരുടെ ദുഃഖങ്ങളെ എന്തു ചെയ്യുന്നു? ഔഷധാദികൾ കൊണ്ട് സേവിച്ചു മാറ്റിക്കൊടുത്തു. പരോപകാരമേ പുണ്യം, പാവമേ പരപീഡനം എന്ന് വേദവ്യാസനം പറയും. മറ്റുള്ളവർക്ക് പുണ്യത്തെ നൽകുന്ന കർമ്മമാണ് ഒരു ഗൃഹസ്ഥാശ്രമം എപ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട്, ചികിത്സകളെ കൊണ്ട് പിന്നെ തന്റെ ദുഃഖങ്ങൾ എങ്ങനെയാ മാറ്റേണ്ടത്? ദേവതാഭക്തി. നമ്മൾക്കൊരു ദേവതയുണ്ടായിരിക്കണം. ആ ദേവതാ സങ്കല്പം പവിത്രമായിരിക്കണം. ആ ദേവതയോടുള്ള ഭക്തി കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെയും മാറ്റണം. എന്നിട്ടോ അന്യർക്ക് സന്തോഷവും തനിക്ക് ആനന്ദത്തെയും ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ സേവിക്കുക, സ്വയം തന്റെ സേവ ദൈവി ദേവതാ ഉപാസനയിലൂടെ മാറ്റുക. തസ്യാസി വിമലാകാരി സ്വസാബാലാഭിധാനിയ കനിഷ്ഠ കനികാഗാമ്യ ധർമാണം കുലഭൂമിയ. ആ കൃഷ്ണൻ വൈദ്യൻ പരിശുദ്ധയും കന്യകൾക്ക് ആവശ്യമുണ്ടായിരിക്കുന്ന അഭിലഷിക്കപ്പെടുന്ന എല്ലാ ഗുണങ്ങൾ കൊണ്ട് ആവാസഭൂയമായ ബാല, കുട്ടിയമ്മയുടെ സംസ്കൃത പേരെന്താണ്? ബാല. ബാലയായിരിക്കുന്ന കുട്ടിയമ്മ എന്ന പേരോടുകൂടിയവളായി ഏറ്റവും ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. കുട്ടിക്ക് സംസ്കൃതി പറയുന്ന പേരാണ് ബാല. വിമല എന്നിവിടെ ഒരു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. കുട്ടിയമ്മയ്ക്ക് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് വിമല. വിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമേതുമില്ലാത്തവളെന്നാണ് അർത്ഥം. മനസ്സ്, വാക്ക്, ശരീരം, ഈ ത്രികരണങ്ങൾ കൊണ്ടും ദോഷങ്ങളുള്ളവരാണ് മനുഷ്യർ. സത്യസന്ധത, ദയ, ഭക്തി മുതലായ ഗുണങ്ങൾ കൊണ്ട് ഇവയെല്ലാം ആർജിക്കുന്നവരാണ് ദോഷരഹിതർ. അപ്പോൾ യാതൊരു ദോഷങ്ങളുമില്ലാത്ത, മാലിന്യങ്ങളുമില്ലാത്ത ഗുണങ്ങളോടുകൂടിയുള്ള ആളാണ് ആര്? ബാല അഥവാ കുട്ടിയമ്മ. അഹിംസ, അതായത് സ്വച്ഛത, അഹിംസ, സത്യം, ഇതെല്ലാം മുറുകെ പിടിച്ച ഏറ്റവും ഉത്തമ സ്ത്രീയായിരുന്നു ആര്? ഈ കുമാരി അഥവാ ബാല അഥവാ കുട്ടിയമ്മ. കുലനാഥ ഭ്രാതൃദൃഷ്ടി ദയാവാത്സല്യഭാജനം കുലദന്തു കുലേ തസ്മിൻ സർവേസാ ബഹുമന്യതേ. വയൽവാരത്ത് വീട്ടിലെ പണ്ഡിതശ്രേഷ്ഠന്മാരും ഉദാരമതികളും മറ്റുള്ളവരോട് ദീനാനുകമ്പയും ഉള്ളവരായിരിക്കുന്ന സഹോദരന്മാരും ദീനാനുകമ്പനും സഹോദരനുമായ കൃഷ്ണൻ വൈദ്യൻ അദ്ദേഹത്തിന്റെ നോട്ടത്തിനും ദയയ്ക്കും വാത്സല്യത്തിനും വയൽവാരത്തുകൂടെ ഏകസന്ധാനമായ കുട്ടിയമ്മ ആ കുടുംബത്തിലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടിയമ്മയോട് എല്ലാവർക്കും എന്തെന്നില്ലാത്ത വാത്സല്യം ഉണ്ടായിരുന്നു നന്നേ ചെറുപ്പത്തിലേ തൊട്ട്. ഭഗിനീ പുത്രദായത കേരളീയാസ്തു സർവശ ഭാവിനീമേവ സർവസ്വം മന്യന്തേ സ്മകുലേകുലേം. സഹോദരിയുടെ പുത്രന്മാരെ അനന്തരാവകാശികളായി സ്വീകരിച്ചിട്ടുള്ള മരുമക്കത്തായികളായിരുന്നു കേരളദേശവാസികൾ. ഓരോ കുടുംബത്തിലും എല്ലാ പ്രകാരത്തിലും സഹോദരിയെ തന്നെ ഏകധനമായി അഥവാ മുഖ്യധനമായി പരിഗണിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ധനവും ആരായിരുന്നു? സഹോദരിയായിട്ട് പരിഗണിച്ചു പോന്നിരുന്നു. ആകൃത്യാച പ്രകൃത്യാച സർവാത്ഭുത വിദായിനി താം ഭൂതാനാം അന്യത സ്വസ്യ പ്രത്യക്ഷം പരദേവതാം. സഹോദരനായിരിക്കുന്ന കൃഷ്ണൻ വൈദ്യൻ ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാവർക്കും അത്ഭുതത്തെ ഉണ്ടാക്കുന്ന ആ ബാലയെ അഥവാ കുട്ടിയമ്മയെ തനിക്ക് പ്രത്യക്ഷമായി തീർന്ന, തനിക്ക് വരദാനങ്ങളെ നൽകിയ, തന്നെ അനുഗ്രഹിച്ച മണക്കൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയും കുടുംബവരദേവതയുമായ ദുർഗാദേവിയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടിയെ ബാലാമണിയമ്മയെ ബാല അഥവാ കുട്ടിയമ്മയെ ബാല അഥവാ കുട്ടിയമ്മയെ ദുർഗാദേവതിക്ക് തുല്യമായി തന്നെ സങ്കൽപ്പിച്ചു എന്ന് കൃഷ്ണൻ വൈദ്യൻ സങ്കല്പിക്കണമെങ്കിൽ കുട്ടിയമ്മയ്ക്ക് അത്രയ്ക്കും മഹത്വമുണ്ടായിരുന്നു എന്ന് അർത്ഥം. ഭ്രാതുർഗുരുനസ്യാന്തേ വാസനേ സമഹാശയ വിദ്യാമവാപ്ത ശിശുവേ ഗംഗേ വയമുനാധിനീം. മഹാമനസ്സയായിരിക്കുന്ന ആ കുട്ടിയമ്മ മൂത്ത സഹോദരൻ എന്ന നിലയിലും അധ്യാപന വൃത്തി കൊണ്ടും സഹോദരന്റെ ശിഷ്യയായി തീർന്ന് സകല ശാസ്ത്രങ്ങളെയും അഭ്യസിച്ച് എങ്ങനെയാ യമുനാ നദിയോട് ചേരുന്ന ഗംഗാ നദിയെപ്പോലെ. രണ്ടും എന്താണ്? പുണ്യനദികളാണ്, യമുനയും ഗംഗയും. ഇവിടെ കൃഷ്ണനാശാനും അതുപോലെ തന്നെ കുട്ടിയമ്മയും പുണ്യനദികളാണ്. ഗംഗയും യമുനയും പോലെ രണ്ട് നദികളാണ്. അവരൊരുമിച്ച് ചേർന്ന് വളരെ ശോഭിച്ചു. എന്താ? തന്നിലുള്ള അറിവിനെ മുഴുവൻ കുട്ടിയമ്മയെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ കുട്ടിയമ്മ എന്ത് ചെയ്ത് പരമപവിത്രമായിരിക്കുന്ന ഗംഗാനദിയെപ്പോലെ ശോഭിക്കുകയും ചെയ്തു. ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥ സിദ്ധി കൊണ്ടുണ്ടാകുന്നതാണ് വിദ്യ. നല്ല ധർമാചരണം ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യ നമുക്ക് കരഗതമാവൂ. നല്ല വിദ്യ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ നല്ലവണ്ണം ധർമാചരണം നമുക്ക് ആവശ്യമാണ്. മടിയും അലസതയും ഉണ്ടാകുന്നത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ്. ആരാണോ ധർമ്മത്തിൽ ഉറച്ച മനസ്ഥിതി ഉള്ളവർക്ക് അവർക്ക് വിദ്യ ലഭിക്കും, അലസതയും മണിയും മടിയും പോവുകയും ചെയ്യും. ഇവിടെ പറയുന്നുണ്ട്, ഗംഗാനദി എന്ന് പറയുന്നുണ്ട്, പാവനാശിനിയും പുണ്യവായ്പും കൊണ്ട് ഉള്ളവളാണ് ഗംഗ. ഗംഗാ ശബ്ദത്തിന്റെ അർത്ഥം വളരെ പണ്ഡിതന്മാരായ പല ആളുകൾ പോലും തെറ്റിദ്ധരിച്ച് ഉച്ചരിക്കുന്നുണ്ട്. ഗമേതി ഇതി ഗംഗ, അല്ലെങ്കിൽ ഗമ്യതേ ഇതി ഗംഗ എന്നർത്ഥമാണ് ഏറ്റവും ഉൽപ്പത്തി. പരമപദം പ്രാപിക്കുക, അല്ലെങ്കിൽ പരമപദം അപലപിക്ഷിക്കുന്നവരാൽ പ്രാപിക്കപ്പെടുന്നവൾ എന്നർത്ഥം. പരമപദം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ പരമപദം അപലപിക്ഷിക്കുന്നവരാൽ പ്രാപിക്കപ്പെടുന്നവൾ എന്നർത്ഥത്തിലാണ് ഗംഗാശബ്ദം. ഗമേതീതി ഗംഗ, അല്ലെങ്കിൽ ഗമ്യതേ ഇതി ഗംഗ എന്നർത്ഥം. അവതരദീതി ഗംഗ എന്ന് ചില അർത്ഥങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. ഇവിടെ ഇതാണ് ഗംഗാശബ്ദത്തിന്റെ അർത്ഥമെന്ന് ധരിച്ചുകൊള്ളണം. അത യൗവനമാരൂഢം സ്വസ്യ സൗന്ദര്യസ്യാദി ദേവതാം വിദുഷീന്താം പരാക്ഷീണേ വിദ്വാശ്രീമാടദേശീയ. വിദ്യാഭ്യാസത്തിന് ശേഷം യൗവനദശയെ പ്രാപിച്ചവളും സൗന്ദര്യത്തിന്റെ അതിദേവതയുമായ രൂപം പൂണ്ട സ്ത്രീയായിരിക്കുന്ന സ്ത്രീ എന്ന സൗന്ദര്യമെന്ന തോന്നുമാറ് അത്യന്ത സൗന്ദര്യത്തോടുകൂടി പ്രശോഭിച്ച ആ കുട്ടിയമ്മയെ പിന്നെ വൈദ്യത്തിലെ അധികം പാണ്ഡിത്യമുള്ളവനും പാണ്ഡിത്യം നേടിയവനുമായ സുന്ദരനും സമ്പന്നനും വൈദ്യുഷ്യം കൊണ്ട് ആചാരവൃത്തി കൈക്കൊണ്ട് ജീവിച്ചിരുന്നവനുമായ മാടനാശാനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് മഹാപണ്ഡിതനും ശ്രേഷ്ഠനും കുലാചാരം കൊണ്ട് മഹത്വവും മാർന്ന അത്യന്തം സമ്പത്തുള്ള ഒരു വീട്ടിലെ മാടനാശാനെ കുട്ടിയമ്മയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആഭിരൂപ്യാദി സമ്പത്താ വാനരൂപ്യം സമീസിതിം അന്യോന്യം ദമ്പതീവീക്ഷ കൃഷ്ണാവസ്ഥാം രഹസ്യമീം. വധൂവരന്മാരായ കുട്ടിയമ്മയും മാടനാശാനം തങ്ങൾ സങ്കല്പിച്ചു പോന്നതും അഭിലഷിച്ചു പോന്നതുമായ സൗന്ദര്യം വൈദുഷ്യം സൌശീല്യം മുതലായ ഗുണങ്ങളെക്കൊണ്ട് അനുരൂപമായ നിലയിൽ പരസ്പരം കണ്ട് ആഗ്രഹിച്ചിട്ട് ഏകാന്തത്തിലും സന്തുഷ്ടരായി വസിച്ചു. ബാന്ധവ സുഹൃത സർവേ മധ്യസ്ഥാസ്യ ജനാസമം പ്രശംസൂർ വിഭാഗന്ധം ഗുണേ ഗുണൗഹീരനുരൂപ അനുരൂപയോ. ബന്ധുക്കളും സ്നേഹിതന്മാരും ബന്ധുക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമല്ലാത്തവരും എല്ലാ ജനങ്ങളും സൗന്ദര്യം വൈദുഷ്യം ദാരുണ്യം സൗശീല്യം മുതലായ ഏറിയ ഗുണങ്ങൾ കൊണ്ട് യോജിച്ച് ഇണക്കമുള്ള ആ വധൂരന്മാരെ വിവാഹത്തെ ഒരുപോലെ വധൂരന്മാരുടെ വിവാഹത്തെ ഒരുപോലെ എന്ത് ചെയ്ത് പ്രശംസിച്ച് പുകഴ്ത്തുകയുണ്ടായി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചിന്തനീയമായ വിശേഷമാണ് വിവാഹം. വിവാഹം കഴിച്ചു വിടുക എന്നുള്ളത് ഏറ്റവും ഒരു വലിയ പ്രാരബ്ധമാണ് അച്ഛനമ്മമാർക്ക്. അതിലുപരിയാണ് വിവാഹാനന്തര ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഒരമ്മയപ്പൻ പറഞ്ഞു ഇനി ഈ കുട്ടിയെ വേണ്ടാന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. കല്യാണം കഴിഞ്ഞിട്ട് അധ്യാപികയാണ്, 6 മാസമായിട്ടുള്ളൂ. എന്താ കാരണമെന്നറിയാം? സാമ്പാർ വയ്ക്കാൻ അറിയില്ല. സാമ്പാർ വയ്ക്കാൻ അറിയാത്തതുകൊണ്ട് പാചകം അറിയാത്ത കുട്ടിയെ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമില്ല, ജോലിയുണ്ടെങ്കിൽ കൂടി. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കുട്ടിക്കാണോ അതിനെ വളർത്തിയ അച്ഛനമ്മമാർക്കാണോ? കുട്ടികൾ നല്ലതെന്നുള്ള പേര് കേൾപ്പിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ദൗത്യം അതിന്റെ അമ്മയ്ക്കാണ്. അമ്മയാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായി തീരേണ്ടത്. അവരെ ഉപദേശിക്കേണ്ടതും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതും അമ്മമാരാണ്. കുട്ടികൾ വഴിതെറ്റുന്നെങ്കിൽ ഒരു പരിധിവരെ അതിൽ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ 6 മണിവരെ കിടന്നുറങ്ങും, അത് കഴിഞ്ഞ് കുളിക്കാതെയും നനയ്ക്കാതെ അടുക്കളയിലോട്ട് കയറും, അത് കഴിഞ്ഞ് കാണുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വെച്ച് വിളപ്പിക്കൊടുക്കും. നമുക്കൊരു ആചാരവുമില്ല, ഒരു അനുഷ്ഠാനവുമില്ല. ഇവിടെ പറയുന്നത് ആചാര അനുഷ്ഠാനങ്ങൾ മാതാപിതാക്കന്മാർ ചെയ്ത് അത് കണ്ട് മക്കളും പഠിക്കും. അച്ഛനും അമ്മയും അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് മക്കളും പോകും. ഇവർ പോകാത്തവരാണെങ്കിൽ അത് പിടിച്ച് പോകുകയില്ല. ഒരമ്മ നന്നായാൽ ആ വീടിന്റെ സർവൈശ്വര്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയൊരു മഹത്വം കുട്ടിയമ്മയിലുണ്ട്. ഇത്രയും സർവശ്രേഷ്ഠയായ ഒരു സ്ത്രീത്വത്തെ കാണാൻ നമ്മുടെ എല്ലാം പരമഭാഗ്യമാണ്. അരെ, അങ്ങനെയൊരു സർവശ്രേഷ്ഠത കുട്ടിയമ്മയിലുണ്ടായതാണ് നമുക്കെല്ലാം അതിനുള്ള ഗുണഗണങ്ങൾ ഉണ്ടായത്. കുലനാഥ കൃഷ്ണവൈദ സസാരം ഗുണിനേതാം ഭോജേശ്വര ഇവാകർഷ്യാത് അജയന്തുമതിം സതീം. വയൽവാരത്തെ വീട്ടിലെ കാരണവരായി വിരാജിക്കുന്ന സർവർക്കും വൈദ്യശ്രേഷ്ഠനായ ഭക്തനായ ദുർഗാദേവിയുടെ ഭക്തനായ വയൽവാരത്തെ വീട്ടിലെ കാരണവരായിരിക്കുന്ന കൃഷ്ണൻ വൈദ്യൻ സഹോദരിയായ കുട്ടിയമ്മയെ സൗന്ദര്യം, വൈദുഷ്യം, സൗശീല്യം മുതലായ ഗുണങ്ങളോടുകൂടിയവനായ മാടനാശാന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് രഹുചക്രവർത്തിയുടെ പുത്രനായ അജരാജകുമാരനെ പതിവ്രതയും സഹോദരിയുമായ ഇന്ദുമതിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത മഹതാരാജാവിനെ പോലെ സന്തോഷിപ്പിച്ചു. ഇവിടെ പറയുന്നത് യോഗയോഗക്ഷേമകൃത്യേ നരദാ ദേവതാവി അമോദന്തേ വിഭാഗസ്മിൻ സ്വാഭാവിഷ്ട കരദർശനാത്. ഈ വിവാഹത്തിൽ ലോകർക്ക് യോഗക്ഷേമവകമായ കർത്തവ്യത്തിൽ അത്യധികം തൽപരനായ ദേവന്മാരും ഭൂലോകത്ത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി വിഷ്ണു ഭഗവാൻ അവതരിക്കണമെന്ന് തങ്ങളുടെ അഭിലാഷം സഫലമാകുന്നതിന്റെ ആരംഭം കണ്ടിട്ട് സന്തുഷ്ടരായിത്തീർന്നു. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കേരളത്തുകാരെയൊക്കെ കൂടുതൽ ആരാ? ദേവന്മാരായിരുന്നു. അവരെല്ലാം അത്യധികം തൽപരും സന്തുഷ്ടരുമായി തീർന്നു. എന്താ കാര്യം? ഭൂലോകത്ത്, അതായത് കേരളക്കരയിൽ ധർമ്മ സംസ്ഥാപനത്തിനായി ഒരു മൂർത്തി അവതരിക്കണം. ആ അവതാരമൂർത്തി അവതരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെല്ലാം സന്തുഷ്ടരായിത്തീർന്നു. അതായത് ദേവന്മാര് മനുഷ്യരുടെ യോഗക്ഷേമത്തിന് വളരെ താല്പര്യമുള്ളവരാണ്. ആ യോഗക്ഷേമത്തിന് താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇങ്ങനെയുള്ള നിമിത്തങ്ങൾ ഭൂമിയിൽ കാണാനിടവരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആപന്നാർത്ഥി പ്രസുമനേ തൽപരാശ്രമകർഷയ അമന്യന്ത വിവാഗന്തം സമ്പന്നം സ്വതഭഫലം. ദുഃഖിതരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നതിൽ താൽപര്യമുള്ള, തീവ്രമായ ആഗ്രഹമുള്ള മഹാന്മാരായ ഋഷികളും കുട്ടിയമ്മയ്ക്കും മാടനാശാനും തമ്മിലുള്ള വിവാഹത്തെ രൂപം കൊണ്ടും പക്വത, അതായത് പക്വമായ തങ്ങളുടെ തപസ്സിന്റെ ഫലമായി വിചാരിച്ചു. ദേവന്മാരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെ ഋഷിമാരും സന്തോഷിച്ചു. എന്താ കാര്യം? തങ്ങളെല്ലാം ഭൂമിയിലെ അധർമ്മം പെരുകി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് തങ്ങളെല്ലാം ചെയ്ത തപസ്സിന്റെ ഫലം ദേ വരാൻ പോകുന്നു എന്ന് സന്തോഷിച്ച് ഋഷിമാരും. ആശീർവാദേരനുഭവേർ പ്രത്യക്ഷേച്ചരക്ഷണേ ധന്യാവാനഗ്രീതോ ദമ്പതി സമ്പദാമി. സമ്പത്തുകൾക്ക് ഇരിപ്പിടമായ യൗവന സമ്പത്ത്, രൂപസമ്പത്ത്, വിദ്യാസമ്പത്ത്, ശീലസമ്പത്ത്, ഇവയ്ക്ക് ആവാസസ്ഥാനമായി പ്രശോഭിച്ചിരുന്ന സുഹൃതികളായ വധുവരന്മാർ ഏതൊക്കെയാണ്? യൗവന സമ്പത്ത്, യൗവനം, യൗവനദശയിൽ ചാപല്യങ്ങൾ ഒരുപാട് കൂടുതലാണ്, അതിനെയൊക്കെ നിയന്ത്രിച്ചു വയ്ക്കുന്നതിനെയാണ് യൗവന സമ്പത്ത് എന്ന് പറയുക. രൂപസമ്പത്ത്, രൂപത്തെ കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപകടാദി കാര്യങ്ങളിലൊന്നും പെടാണ്ടും ശാരീരികമായ രോഗാദികളൊന്നും പെടാണ്ട് രൂപസമ്പത്തിനെ കാത്തിക്കുക. വിദ്യാസമ്പത്ത്, വിദ്യയെ ആർജിക്കുക. ശീലസമ്പത്ത്, സ്വഭാവഗുണങ്ങൾ കൊണ്ട് സമ്പത്തായിരിക്കുക. ഇവയ്ക്ക് ആവാസസ്ഥാനമായി പ്രശോഭിച്ചിരുന്ന സുഹൃതികളായ വധൂരന്മാർ കുട്ടിയമ്മയും മാടനാശാനും അസാധാരണങ്ങളും അത്തുഷ്ടങ്ങളും ആശീർവാദങ്ങളും കൊണ്ടും പ്രത്യക്ഷങ്ങൾ അപ്രത്യക്ഷങ്ങളായ സംരക്ഷണങ്ങളെ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. അപ്പം എല്ലാവിധ സമ്പത്തുകളുമുള്ള ഒരു കുലീനമായ ജീവിതചര്യ ആർക്കുണ്ടായി? മാടനാശാനും കുട്ടിയമ്മയ്ക്കും ഉണ്ടായി എന്നാണ് പറയുന്നത്.
അക്കാലമൊരു ദിനം മാതാവ് വിളിച്ചുടൻ തമോധേന കുട്ടിയമ്മയെ വഴി പോലെ മാതൃചാരത്വമണിമഞ്ചമം സ്ഥാനത്തിലായിരുത്തിയിട്ട് സാരമായ ഉപദേശവാക്യങ്ങൾ ഓതിനാൽ മകൾക്കായി ഭാര്യ ധർമ്മമെല്ല ധർമ്മത്തെയെല്ലാം വാമലോചനെ ഭർത്തൃമതിയായി നീണാൾ വാഴുക ആയതിനുള്ള യത്നമിന്നിമേൽ തുടങ്ങണം പൊന്നും വസ്ത്രവുമല്ല യോഷയ്ക്ക് ഭൂഷണങ്ങൾ മൽ നിർമ്മലമായ ഭർത്തൃശുശ്രൂഷ സതീധർമ്മം മാനസൈക്യത്തെ ദൃഢമാക്കുന്നതാണ് മറ്റും മഞ്ജുളകരം വന്ദിച്ചിടും മംഗല്യസൂത്രം മരിക്കും വരയ്ക്കുമങ്ങതിന്റെ മഹത്വങ്ങൾ വിരവിൽ സൂക്ഷിച്ചു നീ ജീവിതം ധന്യമാക്കൂ മാനസാനന്ദമായി ജീവി. ജീവിതം തീരുന്നതിന് ആയാസഹീനം സുഖഭോഗവാഞ്ചയേ നീക്കൂ. മാനസമാണ് സുഖാധാരമേവർക്കും, പാർത്താൽ മാനസമതൊന്നാണ് ലോകത്തിൻ ആധാരവും പ്രകൃതീശ്വരബന്ധം പോലവേയുള്ളതാണ് പ്രകൃതം. വൈവാഹിക ബന്ധമെന്നറിയുക, ധർമ്മത്തിൽ അധിഷ്ഠിതമായുള്ള ജീവിതത്താൽ ധർമാധർമ്മത്തകാമമോക്ഷം മാനുഷൻ സംപ്രാപിക്കും. സ്വധർമ്മത്തിന് പരിധർമ്മത്തെ കാണാൻ സ്വധർമ്മനിഷ്ഠരായ മുനിമാർ പറയുന്നു, പതിതാൻ ദൈവമെന്നു മനസ്സാ ചിന്തിച്ചു നീ പരദൈവതമായ ഭദ്രയെ പ്രാർത്ഥിച്ചുകൊള്ളുവരുന്നതാണ് തവ ജീവിത സുഖമായി വരുത്തും കീർത്തി. മേലിൽ കുലത്തിനെന്നല്ലതാൻ ജഗത്തിൻ രക്ഷകനാം പ്രജയും ഭവിച്ചീടും. ഈ വണ്ണം മാതൃവാണി സർവതും ഗ്രഹിച്ചിട്ട് ഈശ്വരതുല്യനായി പതിയെ ശുശ്രൂഷിച്ചും ദിനങ്ങൾ പോക്കി വന്നു തരുണി മണിദാനം ദീനനാഥനുടെ വരത്തുപോക്കറിയാതെ മണയ്ക്കൽ ഭഗവതീ പാദപങ്കജദ്വയം സ്മരിച്ചും ഭർത്തൃസേവനിതരാം ചെയ്തും കൊണ്ട് മാടനാശാനും ശാന്തൻ വിദ്വാനാം ദേവീഭക്തൻ മാനവകുലത്തിനും കീർത്തിതമായിട്ടുള്ള മാനവധർമ്മം ചെയ്ത ദിനങ്ങൾ കഴിക്കുന്നു നിത്യവും വിദ്യാധനം കൈകാര്യം ചെയ്തുകൊണ്ട് ഉത്തമ ശിഷ്യവൃന്ദാൽ സംപൂജ്യനായി വാഴൂ. നാലര വെളുപ്പുള്ള നേരത്തെങ്ങെഴുന്നേറ്റ് നാരായണ നാമവും ജപിച്ചുകൊണ്ടിടുന്നു ചീർത്ത കൗതുകാൽ തന്നെ ദേഹശുദ്ധി വരുത്തി കീർത്തനാലാവത്താൽ എത്രേ ആത്മശുദ്ധിയും നേടും വിവിധം. നിത്യകർമ്മം മുടക്കം കൂടാതെ താൻ വിദ്വാനാം മാടനാശാൻ വിദ്യാലയത്തിലെത്തും. ഹരിതൊട്ടക്ഷരങ്ങളൊക്കെയും പഠിക്കുന്നതയോ ഒരു കൂട്ടർ കണക്കും ഗണിതവും വൈദ്യവും കാവ്യമീമാംസ തൊട്ടുള്ള പഠിത്തം മങ്ങതിന്നങ്ങ് സിദ്ധരൂപമഴവും അമരകോശവും പഠിക്കുന്നിതെപ്പോഴും മറ്റൊരിടത്തും കാണാമെല്ലാം. നേരിൽ മാന്യനാം മാടനാശാൻ എപ്പോഴും തിരക്കുതാൻ ഗൃഹത്തിൽ ചെന്നാൽ പിന്നെ ചിന്താമൂകനുമായി ഭാര്യയുമായി ചൊല്ലും ശോകകാര്യവും താരെ സന്തതിയില്ലാഞ്ഞത് ജീവിതം ദുസ്സഹമാം. സന്താപം ദിനം തോറും വർദ്ധിച്ചു വരുന്നിത് പ്രജതരി ജനിപ്പത് പിതൃമാതൃ ശരീരത്തിൽ പ്രജനനമാണെന്നുള്ള വസ്തുത മനീഷികൾ ചൊല്ലിയും ഇരിക്കുന്ന കാരണം മറ്റൊന്നല്ല പുന്നാമനരകത്തിൽ വീഴാതെ പിതൃക്കളെ പുണ്യരായി രക്ഷിപ്പതും പുത്രന്റെ പിതൃകർമ്മം പുത്രനില്ലാത്തവന്റെ പിതൃക്കൾ ഉഭയവും വംശവും വൃദ്ധിയെ തന്നെ നശിപ്പിച്ചിടും. നൂനം എന്താണ് നമുക്കുള്ള ദുഃഖത്തിൻ വഴി നീക്കാൻ വൻ തപം തന്നെ വേണം ദുഃഖജാതിക്കുവാരം.